പോറ്റാൻ തയ്യാറില്ലാത്തവർ, അധ്വാനിക്കാൻ സന്നദ്ധരല്ലാത്തവർ പള്ളിയുടെ മൂലയിൽ പോയി നമസ്കരിച്ചിരിക്കുന്നത് തെമ്മാടുത്തമാണെന്ന് കൂടി പറയുന്നു. എന്തേ കാരണം എന്നറിയോ? കുടുംബം പോറ്റ എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന പടച്ചോൻ പഠിപ്പിക്കുന്നത്. ആ നിർബന്ധ ബാധ്യത നിറവേറ്റാതെ, ജനങ്ങളോടും അല്ലാഹുവിനോടും കൂടിയുള്ള ആ ബാധ്യത നിറവേറ്റാതെ മറ്റേതിന് നിൽക്കരുത്. ഇതൊക്കെ നമ്മൾ വാദിക്കുന്നത് കൊണ്ട് നമ്മളെ എന്താക്കി? നമസ്കാരം കൊച്ചാക്കുന്നു, കൊച്ചാക്കുന്നു. ഇല്ല, കൊച്ചാക്കിയിട്ടില്ല. പടച്ചോൻ ആക്കിയ ആ കൊച്ചാക്കല് അതേ അടിസ്ഥാനത്തിൽ നമ്മളാക്കുന്നു. ആ പരിധി വിട്ട് അങ്ങോട്ടും പോണില്ല, ഇങ്ങോട്ടും പോണില്ല. ഇനി അതിന് ഈ ആയത്ത് നമുക്കോ ഉണ്ടായില്ല, കാരണം നമസ്കാരം നിർബന്ധമാണ് എന്ന കാര്യത്തിൽ നമ്മൾ തർക്കില്ലല്ലോ. നമസ്കരിക്കണം, എത്രയെ പടച്ചോൻ പറഞ്ഞതുപോലെ നമസ്കരിക്കണം. ഇനി അതിന്റെ വിശദമൊക്കെ ഞാൻ ഇനിയും ചില അതിന്റെ തന്നെ ചില ഭാഗങ്ങൾ വരാനുണ്ട്, അവിടെ വെച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മഹാഭുതങ്ങൾ, ഒരുപാട് വങ്കത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കേസറ്റുകൾ ശ്രദ്ധിച്ച ആളുകൾക്ക് അറിയാം, ഇല്ലെങ്കിൽ ഇവിടെ കേസറ്റ് അതിന്റെ ആളുകളുടെ അടുത്തുണ്ടാവും, നിങ്ങൾ വാങ്ങിക്കോളൂ, കേട്ടോളൂ. എന്താ അദ്ദേഹം പറയുന്നറിയോ? യുദ്ധസമയത്ത് നമസ്കരിക്കാൻ ഖുർആൻ. ഇപ്പോ യുദ്ധസമയത്ത് നമസ്കരിക്കണമെന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല, അത് ജമാഅത്തായിട്ടാകണമെന്ന് കൂടി ഖുർആൻ പറയുന്നു. സുല്ലമി സാഹിബേ, ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു നമസ്കാരമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? സ്നേഹത്തോടുകൂടി ഞാൻ വെല്ലുവിളിക്കുക തന്നെയാണ്, യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു നമസ്കാരമുണ്ടോ? എന്നിട്ട് അദ്ദേഹം മായത്തോതി, വൈദാ കുന്ത ഫീഹിം ഫഅഖംത ലഹുമസ്സലാത ഫൽതകും മിൻഹും ഫൽതകും തായിഫത്തും മിൻഹും മഅക ഫൽയുസല്ലു. നബിയെ, യുദ്ധം നടക്കുന്ന സമയത്ത് മൂപ്പരാർത്ഥം വെക്കുന്നത്, യുദ്ധം നടക്കുന്ന സമയത്ത് മൂപ്പരങ്ങനെ എങ്കിലേ ഇങ്ങനത്തെ ഒരു നമസ്കാരം മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല, അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടില്ല, മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല. പിന്നെയോ ഏതായി നമസ്കാരം? യുദ്ധം നടക്കുന്ന സമയമല്ല, മറിച്ച് യുദ്ധത്തിന് താവളം അടിച്ചിരിക്കുന്ന സമയം. ഇത് രണ്ടും രണ്ടാ. യുദ്ധത്തിന് താവളം അടിച്ചിരിക്കുന്ന സമയം, യുദ്ധം നടക്കാത്ത സമയം. ആ സമയത്ത് നബിയെ അങ്ങ് അവരുടെ അടുത്തുണ്ടെങ്കിൽ, വൈദാ കുന്ത ഫീഹിം, അങ്ങ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, എന്നിട്ടോ ഫഅഖംത ലഹുമുസ്സലാത്ത, അങ്ങ് അവർക്ക് നമസ്കാരം സംഘടിപ്പിക്കുകയുമാണെങ്കിൽ, ഞാൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറയണം. കാരണം ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴേ നമുക്ക് പേടി ഇയാളെയല്ല, മറിച്ച് ഇയാളെക്കാൾ മുമ്പ് അതറിയുന്ന സർവജ്ഞനും സർവജ്ഞാനിയായ ത്രികാലജ്ഞാനിയായ പടച്ചതമ്പുരാനെയാണ്. അതുകൊണ്ട് വൈദാ കുന്ത ഫീഹിൻ, നബിയെ അങ്ങ് അവരുടെ കൂട്ടത്തിലായാൽ, ഫഅഖംത ലഹുമുസ്സലാത്ത, അങ്ങ് അവർക്ക് നമസ്കാരം നിലനിർത്തുകയും സംഘടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫൽതകും തായിഫത്തും മിൻഹും മഅക, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം അങ്ങയുടെ കൂടെ നിൽക്കട്ടെ. അപ്പോ രണ്ട് വിഭാഗമായിട്ട് നമസ്കരിക്കണം, ഒരു വിഭാഗം നബിയുടെ കൂടെ. എന്നിട്ടോ അങ്ങനെ നബിയുടെ കൂടെ നമസ്കരിക്കുമ്പോ മറ്റൊരു വിഭാഗം നമസ്കാരത്തിൽ പങ്കെടുക്കാതെ നിൽക്കണം. എന്നിട്ട് ഫൈദാ സജദു, നേരത്തെ ആ പറഞ്ഞ ആ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി നമസ്കാരം കഴിഞ്ഞാൽ, എപ്പോഴാ നമസ്കാരം കഴിയാ? ഫൈദാ സജദു, സുജൂദ് ചെയ്താൽ. അത് വേറൊന്നിനുള്ള തെളിവാണ് ഞാൻ അവിടെ വെച്ച് പറയുന്നുണ്ട്. സുജൂദോടുകൂടി നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അവസാനിച്ചു എന്നാ പഠിച്ചോൻ പഠിപ്പിക്കുന്നത്. ഫൈദാ സജദു, അവർ സുജൂദ് ചെയ്താൽ, അഥവാ അവർ നമസ്കാരം പൂർത്തിയാക്കിയാൽ, ഫല്യകൂനു മിൻ വറായിക്കും, അവർ ബാക്കിലോട്ട് വരട്ടെ. എന്നിട്ടോ ഫൽതഅതി തായിഫത്തുൻ ഉഖ്രാ ലം യുസല്ലു, നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റേ പാർട്ടി ഇങ്ങോട്ട് വരട്ടെ, ഫൽയുസല്ലു മഅക, അവർ താങ്കളോട് കൂടെ നമസ്കരിക്കട്ടെ. എന്തേ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് വിശദീകരിക്കണല്ലോ. ഇങ്ങനെ ഭീതിപരമായ ഒരു അന്തരീക്ഷത്തില് നമസ്കാരം കസറാക്കാമെന്നാ ഖുർആൻ പറയുന്നത്. ചുരുക്കാം, ഇത് തൊട്ട് പറഞ്ഞ ആയത്തിന് തൊട്ട് മുമ്പ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോ ഫലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് കുഴപ്പമില്ല നമസ്കാരം ചുരുക്കി നമസ്കരിക്കുന്നതിൽ. ആ ചുരുക്കിയ ഉദാഹരണമായി പറഞ്ഞത്, ഇപ്പൊ ഇവിടെ സ്വഹാബികൾ എത്ര റക്അത്താ നമസ്കരിച്ചത്? ഒരേ ഒരു റക്അത്ത്. സുല്ലമിക്ക് വാദമുണ്ടോ? ഇവിടെ സഹാബികൾ നമസ്കരിച്ച നമസ്കാരം ഒരൊറ്റ റക്അത്ത് മാത്രമല്ലെന്ന് സുല്ലമിക്ക് വാദമുണ്ടോ? റസൂൽ ഇവിടത്തെ നമസ്കരിച്ചു, റസൂൽ രണ്ടരക്കയത്ത് നമസ്കരിച്ചു, സ്വഹാബികൾ ഓരോ റക്കയത്ത് നമസ്കരിച്ചു. അതിന്റെ അർത്ഥം നമസ്കാരം പൂർത്തിയായി നമസ്കരിക്കുമ്പോ രണ്ടേ രണ്ട് രണ്ടേ രണ്ട്. ബുഖാരി നോക്കൂ, സംശയമുണ്ടെങ്കിൽ അവിടെ എടുത്തു നോക്കൂ. ആയിഷ ബീവി പറയാ എന്തെന്ന്, ഫറളല്ലാഹു സ്വലാത്ത ഹീന ഫറളഹ റകഅതൈനി റകഅതൈനി, നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയപ്പോ ഈ രണ്ട് റക്അത്താണ് ഫർളാക്കിയത്, നിർബന്ധമാക്കിയത്. ബുഖാരി മറിച്ച് നോക്ക്, ഫറളല്ലാഹു സ്വലാത്ത ഹീന ഫറളഹ റകഅതൈനി റകഅതൈനി. ഇത് നമുക്ക് പ്രമാണമല്ല ട്ടോ, പ്രമാണമാക്കുന്നവർക്ക് പ്രമാണമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ആദ്യം കൂടി കണ്ടത് കൊണ്ട് സായൂജ്യം അടഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ട് പറയാ, നമുക്കതൊന്നും വേണ്ട, ഖുർആനിൽ തന്നെ മതി. അപ്പോ നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയപ്പോ ഈ രണ്ട് റക്അത്തായിട്ടാണ് നിർബന്ധമാക്കിയത്, എന്നിട്ടോ പിന്നെ വർദ്ധിപ്പിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ആ വർദ്ധിപ്പിച്ച ആൾ ആരാണെന്ന് കാണണം. റസൂലുള്ളാണോ? റസൂലുള്ളാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതാണെന്നോ, സാദർ റസൂലു, അതല്ലെങ്കിൽ സാദൻ നബിയു, അല്ലാന്റെ റസൂല് യാസ്തിയാക്കി, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ യാസ്തിയാക്കിയതാ പറയാ, അതല്ലെങ്കിൽ പടച്ചോനാണെങ്കിലോ സാദല്ലാ, പടച്ചോൻ യാസ്താക്കിയെന്ന് പറഞ്ഞു അല്ല, ഉറപ്പാ ഖുർആൻ കാണാനില്ല. ഇനി റസൂലാണോ? ആണെങ്കിൽ ആയിഷ ബീവിക്ക് എന്താ അത്ര പേടി, നബി വർദ്ധിപ്പിച്ചു, നബി കൂടുതലാക്കി എന്ന് പറഞ്ഞാ മതിയേ? ഇല്ല, അവിടെ ഉപയോഗിച്ച് ഭാഷ എന്താ തരോ, പിന്നെ വർദ്ധിപ്പിക്കപ്പെട്ടു. ആ വർദ്ധിപ്പിച്ച കള്ളനെ നമുക്ക് കിട്ടേണ്ടത്, അതാ പറഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ പരിപൂർണത അവസാനിച്ചതിന് ശേഷം, അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടതിന് ശേഷം, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരിയായ പാത, വിശുദ്ധ ഖുർആനിന്റെ പാത അനുധാവനം ചെയ്ത് ജീവിച്ച മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകൾ, ഖലീഫമാരുടെ മരണത്തിന് ശേഷം ഇസ്ലാമിന്റെ കൊടും ശത്രുവും അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവിനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പച്ചക്കരൾ കടിച്ച് ചീന്തിയ ഹിന്ദെന്ന് പറയുന്ന കാട്ട്. ആ പെണ്ണിന് എന്താ വിശദീകരിക്കേണ്ടത്? മഹാനായ ഹംസയുടെ പച്ചക്കരൾ കടിച്ച് ചീന്തിയ ആ കാട്ട് ഹിന്ദിന്റെ മകൻ, ഹിന്ദിന്റെ ഭർത്താവ് അബൂ സുഫിയാൻ, ഹിന്ദിന്റെ മകൻ മുആവിയ, മുആവിയയുടെ മകൻ യസീദ് തുടങ്ങിയവരാൽ ഉണ്ടാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തുകാർ. അഹ്ലുസുന്നയാണോ? അള്ളാഹുവാണോ റസൂലിന്റെ ചര്യ അനുധാവനം ചെയ്തവരാണോ? ഇതൊക്കെ ചരിത്രം പഠിച്ചവർ നിഷേധിക്കൂല, ചരിത്രം പഠിക്കട്ടെ ആളുകളൊക്കെ. ആ ഇതൊരാൾക്കും തർക്കിക്കാത്ത തിരിക്കാൻ പറ്റും, നിവൃത്തില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ ഇനി. അപ്പോ അങ്ങനെ അഹ്ലുസുന്നത്തിൽ ജമാഅത്ത് ഉണ്ടാക്കുക എന്ന് തുടങ്ങിയോ ഖുർആൻ വിരുദ്ധ പ്രസ്ഥാനമായ, ഖുർആൻ വിരുദ്ധ സംഘടനയായ മുഹമ്മദ് നബിയുടെ ശരിയായ ഇസ്ലാമിനെ എതിർക്കാനും തകർക്കാനും വേണ്ടി മാത്രം രൂപം കൊണ്ട സുന്നത്ത് ജമാഅത്ത് എന്ന് നിലക്കൊണ്ടുവോ, അന്ന നമസ്കാരം വർദ്ധിപ്പിക്കപ്പെട്ടു. സീദത്ത് ബുഖാരി നിന്ന് മറിച്ചു നോക്കൂ, അവിടെ കാണാം. അപ്പോ ഞാൻ പറഞ്ഞെന്താണെന്നോ, നമസ്കാരം മൂന്നേ മൂന്ന് നേരം പറയാൻ എന്താ പേടി ഖുർആനിലുള്ളതാ? മൂന്നേ മൂന്ന് നേരം നമസ്കാരം പടച്ചോൻ പറഞ്ഞതുപോലെ, അതും പടച്ചോൻ ഇവിടെ കാണിച്ചു കൊടുത്തതുപോലെ, നബിയോട് പറഞ്ഞു കൊടുത്തതുപോലെ രണ്ടേ രണ്ടരക്കയത്ത് നമസ്കാരം. ഇനി വല്ല ഭയമോ മറ്റോ ഉണ്ടെങ്കിൽ എത്ര റക്അത്ത്, ഒരേ ഒരു റക്അത്ത് ഏതുപോലെ ഈ സ്ഥലത്ത് സ്വഹാബികൾ നമസ്കരിച്ചതുപോലെ, നബി അവർക്ക് നേതൃത്വം നൽകിയതുപോലെ ഒരേ ഒരു റക്അത്ത് കിസ്റാക്കുക. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഈ നമസ്കാരം എവിടെ എല്ലാന്നറിയോ, യുദ്ധം നടക്കുമ്പോഴാണെന്നാണ് ബഹുമാനപ്പെട്ട എന്റെ സഹോദരൻ ഇവിടെ പ്രസംഗിച്ചത്. അല്ല, തിരുത്താൻ അബദ്ധം പറ്റിയതാണെങ്കിൽ തിരുത്താൻ തയ്യാറാകുക, അതല്ല പ്രാബഢ്യമാണ് തിരുത്താൻ തയ്യാറില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെയാക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു നമസ്കാരത്തിന്റെ വീര്യം നമ്മൾ കുറച്ചു എന്നാണല്ലോ മൂപ്പരുടെ ആരോപണം, അതിനെ ഖണ്ഡിക്കാനാണല്ലോ മൂപ്പര് മറുപടി പറയുന്നത്. അപ്പോൾ പിന്നെ എന്താകണം, വിശുദ്ധ ഖുർആൻ പറയാത്ത ഗൗരവം കൂടി അതിന് കാണണം. അതിന് മൂപ്പർ ഓതി ഒരു ആയത്ത്, നരകവാസികൾ നരകത്തിൽ കിടന്നു പറയും, മാ സലഖക്കും ഫീ സഖർ, എന്താണ് നരകത്തിൽ കിടക്കുന്ന കൂട്ടരെ നിങ്ങൾ ഇവിടെ എത്താൻ കാരണം? അപ്പോൾ നരകത്തിൽ കിടക്കുന്നവരുടെ മറുപടി എന്തെന്ന്, കാലു അവര് പറയുന്നു, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. അപ്പൊ നമസ്കാരത്തെ കൊച്ചാക്കാൻ പറ്റുമോ? സുല്ലമീ നിങ്ങൾ ആയത്ത് കക്കരുത്, ആയത്ത് ഇനിയും അവിടെ ഓതാനുണ്ട്. എന്തേ നിങ്ങൾ ബാക്കിയുള്ള ആയത്ത് ഓതാഞ്ഞത്? ഇനി നിങ്ങൾ അത് പറയണം പറയുന്നുണ്ടെങ്കിൽ എന്താ ബാക്കി ആയത്തെന്നോ? വലം നകുനു തുഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ മാ സലകക്കും ഫീ സഖർ. നിങ്ങളെ നരകത്തിൽ പ്രവേശിച്ചത് എന്താണ്, പ്രവേശിപ്പിച്ചത് എന്താണ്? അപ്പോൾ അവരുടെ മറുപടി, കാലു അവർ പറയുന്നു, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. മാത്രമല്ല, വലം നക്കു, ഞങ്ങളായിരുന്നില്ല, അനാഥർക്കും അഗതികൾക്കും ഭക്ഷണം നൽകുന്നവരായില്ല, ആയിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകി സഹായിക്കുന്നവരായിരുന്നില്ല, കഴിഞ്ഞില്ല. ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന ആളുകളോടുകൂടെ ഞങ്ങളും അങ്ങോട്ട് ഒഴുകുകയായിരുന്നു. ഒഴുക്കിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇതാണ് ഞങ്ങൾ നരകത്തിൽ വരാൻ കാരണം. ഒരു നമസ്കരിക്കാതിരിക്കൽ മാത്രമല്ല, അപ്പൊ സുല്ലമിയുടെ നമസ്കരിക്കാതിരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട്. ഞാൻ പറയട്ടെ, നമസ്കാരത്തിന് വില കുറക്കാനല്ലോ ടൊപ്പടച്ചോം പറഞ്ഞതുകൊണ്ട് പറയാം, നമസ്കരിക്കാതിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നരകത്തിൽ കടക്കുമെന്ന് കടത്തുമെന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഇത് ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ എല്ലാരും നമസ്കരിക്കാതിരുന്നുള്ള പ്രോത്സാഹം നൽകാനല്ലോ. സത്യവും അസത്യവും തുറന്നു പറയണ്ടേ? നമസ്കാരത്തിന് പോരിശു കൂട്ടാൻ വേണ്ടി നുണ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമസ്കാരം ഉപേക്ഷിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നരകത്തിൽ കടക്കുമെന്നോ, നമസ്കരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്വർഗത്തിൽ കടത്തുമെന്നോ പടച്ചവൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ സുല്ലമി സാഹിബിനെ വിശദീകരിക്കാം. അദ്ദേഹം നമുക്ക് നമസ്കാരത്തിൽ ഉപേക്ഷിച്ചു എന്ന മാത്രം കാരണം കൊണ്ട് നരകത്തിൽ കടക്കുമെന്ന് പറയാൻ ആയത്തോതിയപ്പോ രണ്ട് കാര്യം മുറിച്ചുകൊണ്ട് ഉദ്ധരിക്കാതെയാണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹം ഉദ്ധരിച്ചത് എന്നുകൂടി ഞാൻ കൂട്ടത്തിൽ ഏർപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവിടെ നിന്ന് കിട്ടി, അല്ലാഹു കബീർ എന്ന് പറഞ്ഞാൽ പോരെ? വെറുതല്ല, മൗലവിയുടെ പുസ്തകത്തിലൊക്കെ വിവരം വേണം, വിവരം വേണമെന്നൊക്കെ അദ്ദേഹം ചിലടത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ചില ഭാഗങ്ങൾ നോക്കുമ്പോ എന്താ ഇവർക്കൊന്നും വിവരമില്ലെന്ന് മുമ്പ് ചിന്തിച്ചിരുന്നു. സത്യത്തിൽ കേട് അവിടെ തന്നെ. വിവരം തന്നെ ഏതെങ്കിലും വിവരം ഉണ്ടായിട്ട് കാര്യമല്ലോ, വിവരം ഭാഷയിലും വേണം. ഭാഷയും സാഹിത്യത്തിൽ ഒന്ന് പഠിക്കണം എന്നാ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത്, പ്രത്യേകിച്ച് പുരോഹിതന്മാരെ പഠിപ്പിച്ചത്. അല്ലാഹു കബീർ എന്ന് പറഞ്ഞാ പോരെ? അല്ലാഹു അക്ബർ എന്ന് പറയാൻ എന്താ? വറബ്ബക ഫക്കബീർ, നിന്റെ റബ്ബിനെ പെരുപ്പിച്ച് കാണിക്കണം അല്ലെ, നിന്റെ റബ്ബിനെ നീ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തി കാണിക്കണം. അതിന് പറ്റിയ പദേതാ അല്ലാഹു കബീർ നാ അല്ലാഹു അക്ബർ നോ. നോക്കൂ നിങ്ങള്, അപ്പൊ എന്തെങ്കിലും ഒക്കെ പറയാ എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരബദ്ധമില്ല, അല്ലാഹു കബീർ എന്നല്ല, അല്ലാഹു അക്ബർ എന്നേ പറയാവൂ അവിടെ. അങ്ങനെ പറയാനാ പടച്ചോൻ പഠിപ്പിച്ചത് ഈ ശൈലിയിലൂടെ. അത് മനസ്സിലാക്കുന്നത് നല്ലതാ. പക്ഷേ വേറൊന്നുണ്ട്, ഈ ചോദ്യം സുല്ലമി ചോദിച്ചതിൽ അത്ഭുതമില്ല. എന്തേ കാരണം എന്നറിയോ? പിശാചി എന്ന് പറഞ്ഞാല് മൂക്കിലെ മണ്ണും തരിയുമാണ് എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയാളാ സുല്ലമി. എന്തെന്ന്? പിശാചി എന്ന് പറഞ്ഞാല് ഉറക്കത്തിൽ നിന്ന് നിങ്ങളിൽ ആരെങ്കിലും ഞെട്ടി ഉണർന്നു, ഞെട്ടി ഉണർന്നാൽ ഉടനെ തന്നെ അവൻ ഉദൂ ചെയ്യണം. എന്നിട്ട് മൂപ്പരേന് വിശദീകരണം കൊടുക്കുന്ന എന്താണെന്നറിയോ? പിശാചിനോട് കാവിനെ തേടുകയും വേണം എന്ന് എഴുതി. അപ്പൊ എന്താണ് പിശാചി? മൂക്കിലും മറ്റ് അവ ഒക്കെ ഉള്ള മണ്ണ് അതേപോലെ തന്നെ പൊടി. എന്താണ് അത്ര പിശാചി? മൂക്കിൽ കെട്ടുള്ള മണ്ണും പൊടിയൊക്കെയാണ് പിശാചി എന്ന് മൂപ്പർ വ്യാഖ്യാനം എഴുതിച്ചത്. അങ്ങനത്തെ മൂപ്പർ അല്ലാഹു കബീർ എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, അല്ലാഹു കബീർ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അക്ബർ എന്താ പറയാൻ പറ്റുന്ന ചോദിച്ചാല് അത്ഭുതമൊന്നുമില്ല. ഏതായാലും പിന്നെ മൂപ്പർ ചോദിക്കുകയാണ്, മാതാപിതാക്കൾ അനുസരിക്കണ്ടേ? മാതാപിതാക്കൾ അനുസരിക്കാൻ പാടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അനുസരിക്കുന്നത് പോലെ? ഇത് എന്താണ്? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടും എന്തിനാത് ചോദിച്ചു എന്നൊരു പൊരുത്തം കിട്ടുന്നില്ല. കാരണം ഇത് സാധാരണ ജമാഅത്തുകാർക്ക് മറുപടി പറയുമ്പോ അനുസരണം അനുസരണം എന്ന് പറയുന്നത് മറ്റേ അല്ലാഹുവിനെ, അല്ലാഹുവിനെ മാത്രമേ പാടുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, റസൂലിനെ അനുസരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജമാഅത്തുകാരായിട്ടുള്ള വാദത്തിൽ ഇവർ ചോദിക്കാറുള്ളതാ. ഇത് എന്താ ഇവിടെ ചോദിക്കാൻ കാരണം അറിയില്ല. ഏതായാലും നമ്മളോട് തന്നെ ആണെങ്കിലേ മറുപടി നമുക്ക് പറയണല്ലോ. അള്ളാനെയും അനുസരിക്കണം, അള്ളാന്റെ റസൂലിനെയും അനുസരിക്കണം, മാതാപിതാക്കളെയും അനുസരിക്കണം. പഠിച്ച തമ്പുരാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന് മൂപ്പർ ചോദിക്ക, നീ മാങ്ങാൻ പറഞ്ഞാ കേക്കണോ? ആ ഇനി മീൻ വാങ്ങാൻ പറഞ്ഞാൽ കേൾക്കണമെന്ന് ഖുർആനിൽ ഉണ്ടെങ്കിൽ അപ്പൊ മൂപ്പര് എന്താ ചോദിക്കുക? ഇറച്ചി വാങ്ങാൻ പറഞ്ഞാൽ കേൾക്കണോന്ന് ചോദിക്കൂലേ. അപ്പൊ ഇതെന്താ തകരാറ്? തകരാറ് എന്താ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തെങ്ങിന്റെ മേലെ കയറുമ്പോ തളപ്പുണ്ടെന്ന് ഖുർആനിലുണ്ടോ? ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റോ? ലഈഫാണെങ്കിൽ ലഈഫ്, അങ്ങേ അറ്റത്തെ ദുർബലമായത് നിങ്ങൾ എടുത്തുകൊണ്ടുവരൂ. തെങ്ങിന്റെ മുകളിൽ കയറുമ്പോ തളപ്പ് കെട്ടണമെന്ന്. പക്ഷേ ഇവിടുത്തെ മുസ്ലിങ്ങളിലും അമുസ്ലിങ്ങളിലും പെട്ട എല്ലാവിധ തെങ്ങേറ്റക്കാരും തളപ്പിടാറുണ്ട്. എന്ത് അവർക്ക്? അവരൊന്നും ഖുർആൻ പഠിച്ചുകൊണ്ടല്ല, എന്ത് അവരിൽ നിന്നൊരു ബുദ്ധി അവർക്കുണ്ട്. ഈ ചോദ്യങ്ങൾ മാഹ ചോദിക്കാൻ മാത്രം വിഡ്ഢികളല്ല അവർ. അതുകൊണ്ട് അവർ തളപ്പിടാറുണ്ട്. തളപ്പിട്ടിട്ട് തെങ്ങിനിൽ കയറാ, കൗവിന്റെ മേലൊക്കെ കയറാ, അങ്ങനെ തന്നെ. അപ്പം മീൻ വാങ്ങാൻ കൽപ്പിച്ചിട്ടുണ്ടോ? മീൻ വാങ്ങാൻ പറഞ്ഞാൽ അനുസരിക്കണോന്ന്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെന്താ ചോദ്യം? അരി വാങ്ങാൻ പറഞ്ഞാൽ കേൾക്കണോ? മീൻ വാങ്ങാൻ പറഞ്ഞാൽ കേൾക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഇതൊക്കെ ഇതിനൊക്കെ എന്തൊക്കെ മറുപടി അർഹിക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ മതി. അർഹിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഈ പറയുന്നത്. പിന്നെ നമസ്കാരത്തിന്റെ പുണ്യം കുറച്ചു, നമസ്കാരത്തെ കൊച്ചാക്കി കാണിച്ചു. കൂട്ടരെ നോക്കൂ, നിങ്ങള് പഠിച്ചോൻ പറയുന്നു, അഖീമുസ്സലാത്ത വലാത്ത കൂനൂ മിനൽ മുശ്രിക്കീൻ. ഇവിടൊക്കെ കപടത്തരം ചെയ്തത് എന്താന്നറിയോ? ഖുർആന്റെ ആയത്ത് അങ്ങോട്ട് കാട്ടിക്ക, പറയാൻ ഒരു മടിയില്ല ചെയ്തത്. അതായതുകൊണ്ട് അഖീമുസ്സലാത്ത, നമസ്കാരം നിങ്ങൾ നിലനിർത്തണം. വലാത്ത കൂനൂ മിനൽ മുശ്രിക്കീൻ, നമസ്കാരമില്ലാത്ത മുശ്രിക്കീങ്ങളാകരുത് നിങ്ങള്. ഇതുകൊണ്ട് എന്താ സുന്നി സമർത്ഥിക്കാൻ പോയത്? നമസ്കരിക്കാതിരുന്ന മുശ്രിക്കീങ്ങളാകും. ബാക്കി ആയത്ത് ഓതില കട്ടു. അല്ലദീനലായി ഉത്തൂന സക്കാത്ത, എങ്ങനെയുള്ള നമസ്കരിക്കാത്തവർ, സക്കാത്ത് കൊടുക്കാത്തവരുമായ എന്ന് പറഞ്ഞോടത്ത് സക്കാത്തിനെ പറ്റി പറഞ്ഞൂല, കട്ടു. ആയത്തന്നൂല്ല. നോക്കൂ നിങ്ങള്, ബദ്ധപ്പാടൊന്നും വേണ്ട, പടച്ചോൻ പറഞ്ഞത് ഒരാളും എന്തെങ്കിലും പറയും എന്ന നിലക്ക് പറയുകയോ പറയാതിരിക്കോ വേണ്ട. അതിൽ ആർജവം ഉണ്ടായാൽ മതി. പടച്ചോൻ പറഞ്ഞത് പറയാം. അതിനാര് എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ ബാധ്യത അതാ. മനസ്സിലായോ? ഇതന്നെയാണ് മുഹമ്മദ് നബിയോടും പടച്ചോൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഇല്ലാത്തൊരു നിയമവും മുസ്ലിങ്ങൾക്കോ മുഹമ്മദ് നബിക്കോ ബാധകല്ലെന്ന പടച്ചോൻ പഠിപ്പിച്ചത്. അതാ മുഹമ്മദ് നബി പ്രബോധനം ചെയ്തത്. ഫദക്കിർ, മുഹമ്മദ് നബിയെ താങ്കൾ ഉത്ബോധനം നടത്തണം. ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട്. ഹിക്മത്ത്, 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 സുന്നത്ത്, സുന്നത്ത്, സുന്നത്ത്. അത് തന്നെ മില്ലത്ത്. ഇങ്ങനെയാണ് അവതരണം. ഇവിടെ മാത്രം എല്ലോടത്ത് അങ്ങനെ തന്നെ. ഹിക്മത്ത് തന്നെ സുന്നത്ത്, സുന്നത്ത് തന്നെ മില്ലത്ത്, രണ്ടും കൂടിയ നബി ചെറിയ കടലാന്ന് പറഞ്ഞാൽ കിടല, കിടല് തന്നെ കടുവ എന്ന് പറയുമ്പോൾ. ഇങ്ങനൊന്നല്ല, ഹിക്മത്ത് എന്താന്നൊക്കെ പഠിച്ചു നമ്മളെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ കൂടി ഒന്നാക്ക. ഹിക്മത്ത് അത് തന്നെ സുന്നത്ത്, സുന്നത്ത് അത് തന്നെ മില്ലത്ത്, അത് തന്നെ നബിചര്യ, അത് തന്നെ ഹദീസ്. നല്ല വൃത്തിയായിട്ടുണ്ട്. പടച്ച തമ്പുരാൻ പറയുന്നത് ഫദക്കിർ, മുഹമ്മദ് നബിയെ ഉത്ബോധനം നടത്തണം. എന്തുകൊണ്ട്? ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട്. ആരേ ആരേ? അതും കൂടി പറയണല്ലോ. മൻ യഖാഫു വഅയീദ്, എന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക്. അത് സുല്ലമിക്ക് ബാധകമാവുമെങ്കിൽ ഈ സുല്ലമിയും എന്ത് വേണമെന്നറിയോ? ഖുർആൻ കൊണ്ട് താക്കീത് നടത്തണം, ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തണം, ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തണം. ഇനിയും അദ്ദേഹത്തിന്റെ മഹാവംഗത്തരങ്ങളിൽ ചിലത് പറയാനുണ്ട്. ഖുർആനിൽ ആദ്യം സുജൂദ്, മുപ്പര് പറയാ. ഖുർആനിൽ ചില സ്ഥലത്ത് ആദ്യം സുജൂദ്, പിന്നെ റുക്ഉ്, പിന്നെ നൃത്തം. ഇങ്ങനെയാണ് ചിലയിടത്ത്. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കുന്ന ആൾ ആദ്യം സുജൂദ് ചെയ്യ, പിന്നെ എണീക്ക, പിന്നെ റുക്ഉ് ചെയ്യ, പിന്നെ നിൽക്ക. ഇങ്ങനെ നിസ്കരിക്ക, ഇങ്ങനെ നിസ്കരിക്കലേ ഖുർആൻ പരിഭാഷപ്പെടുത്തിയെന്ന ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്. ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുന്നു, ഖുർആൻ നിങ്ങൾ ഒന്നുകൂടി വായിക്കണം. പരിഭാഷപ്പെടുത്തിയതായിരിക്കാം, നിങ്ങൾ ഒന്നുകൂടി ഖുർആൻ വായിക്കണം. എന്നിട്ട് പടച്ച തമ്പുരാൻ എന്താ പറയുന്നതെന്ന് ഒന്നുകൂടി പരിശോധിക്കാം. അതെന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ 48:29 അല്ല, വിശുദ്ധ ഖുർആൻ 22:26 വതഹിർ വതഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വർറുകഇ സുജൂദ്. ഇബ്രാഹിം നബിയോടുള്ള കൽപ്പന, ഇബ്രാഹിമേ വതഹിർ ബൈതിയ, എന്റെ അവിശുദ്ധ ഗ്രഹത്തെ താങ്കൾ വൃത്തിയാക്കണം, താങ്കൾ സൗകര്യപ്പെടുത്തണം. ആർക്ക്? ലിത്തായിഫീന, അവിടെ തുവാഫ് ചെയ്യുന്നവർക്ക്. പിന്നാർക്ക? വൽഖായിമീന, നിന്ന് നമസ്കരിക്കുന്നവർക്ക്. വർറുകഇ സുജൂദ്, വർറുകഇ സുജൂദ്, റുകുഉം സുജൂദും ചെയ്യുന്നവർക്ക്. മൂപ്പരെന്താ മനസ്സിലാക്കിയത്? മറിയം ബീവിയോട് റുകുഇ വകൂനീ മഅറാകഈൻ, വർക്കഈ മഅറാകഈൻ എന്നൊക്കെ പറഞ്ഞല്ലേ, ആ വർക്കഈ മഅറാകഈൻ എന്ന് പറഞ്ഞത് അവിടെ തന്നെ, അവിടെ സുജൂദ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് മൂപ്പര വിചാരം. മുപ്പരത്തെ മുപ്പര വിചാരം തന്നെ മുപ്പര അങ്ങനെ മനസ്സിലാക്കൂല, മുപ്പര് മനസ്സിലാക്കിപ്പിക്കുകയാണ് ജനങ്ങളെ. മുപ്പർക്ക് അതിന്റെ ശരിയായ വശം മനസ്സിലായിട്ടുണ്ട്, പക്ഷെ തെറ്റിദ്ധരല്ല, തെറ്റിദ്ധാരണല്ല, തെറ്റിദ്ധരിപ്പിക്കാം. ഈ റുക്കു എന്ന് പറയുന്നിടത്ത് മുഴുവനും ഈ റുക്കു അല്ലാതെ മുപ്പർക്ക് തന്നെ അറിയാം. ചെയ്യുന്നവരുടെ കൂടെ നീ റുക്കു ചെയ്യണം എന്ന് പറഞ്ഞാ ആ വാക്കിന്റെ അർത്ഥം അവിടെ എന്താണെന്ന് മൂപ്പർക്ക് അറിയാ, ഈ റുക്കു അല്ലാന്ന്. പിന്നെയോ, കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മറിയമേ നീയും കീഴൊതുങ്ങി ജീവിക്കണം എന്നാണെന്ന് അവിടെ അറിയാ. അവിടുത്തെ സുജൂദ് എന്താണെന്ന് മൂപ്പർക്ക് അറിയാ. അതേസമയം നമസ്കാരത്തിൽ മുസ്ലിമീങ്ങളുടെ റുക്കുവും സുജൂദും എവിടെ എങ്ങനെയെന്ന് പഠിച്ചോൻ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് രണ്ട് സ്ഥലത്തെങ്കിലും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹം കണ്ടിട്ടോ അതല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചിട്ടോ അദ്ദേഹം കളിയാക്കുന്നു ഖുർആൻ വിശ്വാസികളെ. ഇതെങ്ങനെ നമസ്കരിക്ക, ആദ്യം ഒരു സുജൂദ് ചെയ്യും, പിന്നെ റുക്കുവിൽക്ക് വരും, പിന്നെ നിൽക്കും. അങ്ങനല്ല, ഇബ്രാഹീമേ എന്റെ ഈ പരിശുദ്ധ ഗേഹത്തെ അഥവാ വിശുദ്ധ കഴിവയെ നീ ശുദ്ധമാക്കണം, സൗകര്യപ്പെടുത്തണം. ആർക്ക്? ലിത്തോഇഫീന, അവിടെ തവാഫ് ചെയ്യുന്നവർക്ക്, വൽഖായിമീന, നന്ന നമസ്കരിക്കുന്നവർക്ക്, വർറുക്അഈ, റുക്കു ചെയ്യുന്നവർക്ക്, വസ്ജൂദ്, സുജൂദ് ചെയ്യുന്നവർക്ക്. അപ്പോ ആദ്യം നൃത്തം, പിന്നെ റുക്കു, പിന്നെ സുജൂദ്. ആദ്യം നൃത്തം, പിന്നെ റുക്കു, പിന്നെ സുജൂദ്. കഴിഞ്ഞില്ല, തരാഹും റുക്അൻ സുജ്ജദൻ, നബിയെ അവരെ താങ്കൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെ? റുക്അൻ സുജ്ജദൻ, റുക്കു ചെയ്തവരായും സുജൂദ് ചെയ്തവരായും. 48:29. കഴിഞ്ഞില്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നബിയോടും സഹാബികളോടും നമസ്കരിക്കാൻ പറഞ്ഞൊരു രംഗം, അഥവാ 4:102 ഫൈദാ സജദു, അവർ നമസ്കാരം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ അവസാനമാണത്. അപ്പോൾ അതിന്റെ മുമ്പാകണം റുക്കു എന്ന് പഠിച്ചു വ്യക്തമായി പഠിപ്പിക്കാൻ അവിടെ. എന്തിനാ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇനിയും ഇവിടെ ഒരുപാട് സ്ഥലത്ത് മുമ്പ് പലതും ചോദിച്ചിട്ടും ഞാൻ പറയാം. ഇനി അദ്ദേഹം ചോദിക്കാ, വായ് കഴുകാൻ ഖുർആനിലുണ്ടോ? വായ് കഴുകാൻ ഖുർആനിലുണ്ടോ? ഇതൊക്കെ ഇദ്ദേഹം ചോദിക്കണം. എന്താ ചോദിക്കാന്നറിയോ? ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആശരം വാരം കഴുകുമ്പോ ഗുഹ്യം കഴുകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദ്യാത് പറച്ചോൻ പറഞ്ഞത്, വിശ്വാസികളെ നിങ്ങൾ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ മുഖം കഴുകണം എന്ന് പറഞ്ഞു. മുഖത്തിലെ കണ്ണ് മുഖത്തിൽപ്പെട്ടതാ, ഈ മൂക്കും മുഖത്തിൽപ്പെട്ടതാ, വായയും മുഖത്തിൽപ്പെട്ടതാ, പല്ലിന് മുഴുവനും അഴുക്കായിട്ട് മുഖപടം ഇങ്ങനെ തേമ്പിയിട്ട് ഒതുർക്കണം നിസ്കരിക്കാമല്ല പറഞ്ഞത് പഠിച്ചോൻ. മൂപ്പര് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഗൗരവം നോക്കിയാ നിങ്ങള്, വായ് കഴുകണമെന്ന് ഖുർആനിലുണ്ടോന്ന്. ഈ ചോദ്യം ഇവർ ചോദിക്കാൻ പറ്റുമോ? ഇവരെന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൽ ചോദിക്കാൻ തന്നെ പാടില്ല ഈ ചോദ്യം. എന്താ കാരണം എന്നറിയോ? മലവിസർജനം കഴിഞ്ഞാൽ, മലവിസർജനം കഴിഞ്ഞാൽ വെള്ളമുണ്ടെങ്കിലും ആ ഭാഗം അഥവാ ആശരം കഴുകേണ്ടതില്ല, പൊടച്ചാ മതീന, എന്നാലും ഒതുക്കണം എന്ന് എഴുതി വെച്ച ആളുകൾക്ക് വായ് കഴുകണമെന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ അബദ്ധ. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബദ്ധമാണെങ്കിലും ഞങ്ങൾക്കത് ആവശ്യമാണ്. മുഖം കഴുകണം എന്ന് പറഞ്ഞാൽ മുഖത്തിൽ മൂക്കുണ്ട്, ഈ മുഖത്ത മീശ ഉണ്ടെങ്കിൽ, താടിണ്ടെങ്കിൽ ആ മുഖത്തന്നെ താടി, അവിടെ തന്നെയാണ് വായ, ആ വായന്റെ ഉള്ളിലാണ് പല്ല് ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് കണ്ണും, ഈ കണ്ണിന്റെ അടുത്താണ് അതിന്റെ രോമൊക്കെ. തിന്നിപ്പോ സുന്നത്തിക്ക് കാണിച്ചു കൊടുക്കണോ? വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വായ കഴുകണം, മൂക്കിന് വല്ല അശുദ്ധി ഉണ്ടെങ്കിൽ അതും വൃത്തിയാക്കണം, പല്ലും തേക്കണം. ഇങ്ങനൊക്കെ മുഖം എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൽ പറച്ചാൽ ഉൾപ്പെടുത്തി, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതന്നെ മുഖം. അത് ഖുർആനിലുണ്ടെന്ന് ചോദിച്ചാൽ ഖുർആനിലുണ്ടെന്ന് തന്നെ മറുപടി. പിന്നെ മൂപ്പര് പറയാം, വംഗത്തരങ്ങളിൽ മഹാവംഗത്തരങ്ങളിൽപ്പെട്ട ഒന്ന് ഹദീസ് എഴുതി വെക്കരുതെന്നൊരു ഹദീസ് ഉണ്ടല്ലോ, അയ്യാ എന്റെ പ്രസംഗത്തിൽ ഞാനിവിടെ ഉദ്ധരിച്ചിരുന്നു. മൂപ്പര് പറയാണ്, ഹദീസ് എഴുതി വെക്കരുതെന്ന ഹദീസ് പ്രബലമല്ല, പിന്നെ ഹദീസ് എഴുതി വെക്കണമെന്ന ഹദീസാണ് പ്രബലം. ആ അത് അങ്ങനെ ആവുള്ളൂ. എന്തേ കാരണം എന്നറിയോ? ഖുർആൻ വിരുദ്ധ സുന്നത്ത് ജമാഅത്തിനെ സ്ഥാപിക്കാൻ ആവശ്യമായതൊക്കെയും പ്രബലവും അതിനെതിരെ നിൽക്കുന്നതൊക്കെ ദുർബലവും നിങ്ങളാക്കും. നോക്കൂ, ഈ ജോലി ചെയ്തവനെ, ജോലി ചെയ്തവനെ അവന്റെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസും ഇവർക്ക് ബലമുള്ളതല്ല ദുർബല. നോക്കൂ നിങ്ങള്, ആ ഹദീസ് സഹീഹായി കിട്ടുകയാണെങ്കിൽ മുസ്ലിം സമുദായക്കാരെ എന്നല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരമുള്ള കാര്യമാണത് അല്ലേ. ഇസ്ലാമിൽ കൂലി കൊടുക്കുന്നവർ വിയർപ്പ് പറ്റുന്നതിന്റെ മുൻപ് അവന്റെ ആനുകൂല്യം കൊടുക്കണമെന്ന് സ്ഥാപിക്കാന്, ഓരോ അർഹിക്കുന്നവർക്കും അവന്റെ ന്യായം കൊടുക്കാൻ സ്ഥാപിക്കാൻ ഈ ഹദീസൊന്നും വേണ്ട. അത് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഹദീസ് എന്ന പേരിൽ ഈ ഒരു സാധനം സഹീഹായി കിട്ടുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാ ജോലിക്കാർക്കും അത് അനുഗ്രഹ. പക്ഷേ സമ്മതിച്ചില്ല, കാരണം ഹദീസ് മതക്കാരുടെ ലക്ഷ്യം ധർമ്മമല്ല അധർമ്മമാണ്. അതുകൊണ്ട് തന്നെ ജോലിക്കാരന് വിയർപ്പ് പറ്റുന്നതിന്റെ മുൻപേ കൂലി കൊടുക്കണമെന്ന ഹദീസിനെ ഇവർ ദുർബലമാക്കിയിരിക്കുന്നു. ഇവരുടെ ആധുനിക പണ്ഡിതൻ ഹദീസിന്റെ പ്രാമാണികരിൽ അതേപോലെ തന്നെ അതിന്റെ നുഖതാക്കളിൽ ഏറ്റവും ഉയർന്ന ആളായി ഇവർ ചിത്രീകരിക്കുന്ന നാസിറുദ്ദീൻ അൽബാനി ഈ അടുത്ത് മരണപ്പെട്ടു പോയ ആളാണ്. അദ്ദേഹവും മറ്റു ചില ആളുകളൊക്കെ ഈ ഹദീസിനെ ദുർബലമാക്കി. അപ്പോ ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്നറിയോ, സുന്നത്ത് ഖുർആൻ വിരുദ്ധ പ്രസ്ഥാനമായ സുന്നത്ത് ജമാഅത്തിനെ സ്ഥാപിക്കാൻ പറ്റുന്നത് മുഴുവനും ഫലമുള്ളത്, അല്ലാത്തത് മുഴുവനും ദുർബലമായത്. ഈ ഹദീസ് ആരാ എഴുതിയെന്നറിയോ? ഏത്? നിങ്ങൾ ഹദീസുകൾ എഴുതി വെക്കരുതെന്ന ഹദീസ് എഴുതിയുള്ളത് ആരാ? മുസ്ലിമാൻ. ഖുർആനല്ലാത്ത ഒരു ഹദീസും നിങ്ങൾ എഴുതി വെക്കാൻ പാടില്ല. മായ്ക്കളന്നുകൂടി എഴുതി വെച്ചതൊക്കെ സഹീഹ ഇവരുടെ അഭിപ്രായത്തിൽ സഹീഹിന്റെ ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങൾ. ഇവരുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ സഹീഹ് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥങ്ങളില്ല. അപ്പൊ അതിന് ബലം എത്ര? ഇപ്പോ മറ്റേതിനാണ് അത്ര ബലം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനൊക്കെ ബലണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്നത് വളരെ വ്യക്തമാ. പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ് വളരെ വിഡ്ഢിത്തരമായൊരു ചോദ്യം. ഈ ചോദ്യം അതിനെ ഗൗരവമായി ചിന്തിച്ചു നോക്കൂ, വിഡ്ഢിത്തരാണോ അല്ലെ നിങ്ങൾക്ക് തീരുമാനിച്ചാം. എന്താണെന്നറിയോ? സക്കാത്ത് കൊടുക്കാൻ ഖുർആനിലുണ്ട്, ഇല്ല എന്നില്ല എന്ന് പറയാൻ ബോധ്യമുണ്ടോ? സക്കാത്ത് കൊടുക്കാൻ ഖുർആനിലുണ്ട്, പക്ഷേ എത്ര കൊടുക്കണം? മാസത്തിൽ കൊടുക്കണോ, കൊല്ലത്തിൽ കൊടുക്കണോ, ആഴ്ചയിൽ കൊടുക്കണോ? ഭയങ്കര ചോദ്യം. ഖുർആൻ സുന്നത്ത് ജമാഅത്ത്, ഖുർആൻ സുന്നത്തുകാരെ മുഴുവനും വെട്ടിരാഴ്ത്തുന്നൊരു ചോദ്യമാണത്. എന്റെ പുണ്യ സഹോദര, ഖുർആനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, അള്ളാഹു ആ ഗ്രന്ഥം ഇറക്കി കൊടുത്ത അന്ന് മുതൽ ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കേണ്ടെന്നൊരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തില് നമസ്കാരത്തിന് പരിധി നിശ്ചയിച്ചതുപോലെ, ഹജ്ജിന് പരിധി നിശ്ചയിച്ചതുപോലെ സക്കാത്തിന് പരിധി നിശ്ചയിച്ചില്ല. എന്തേ കാരണം എന്നറിയോ? ഹജ്ജ് എന്ന് പറയുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് പോലെയല്ല, അതേപോലെ നമസ്കാരം എന്ന് പറയുന്നത് പോലെയല്ല, നോമ്പ് എന്ന് പറയുന്നത് പോലെയല്ല. സക്കാത്ത് എന്ന് പറയുന്ന സാധനം എന്തിനു വേണ്ടിയാ? ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ. ധർമ്മം ആരിൽ നിന്ന്? ധനികന്മാരിൽ നിന്ന് പിടിച്ചെടുക്കണം, മാന്യമായി വാങ്ങണം, അതേപോലെ തന്നെ നിർബന്ധമായി ആ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി പിടിച്ചെടുക്കണം, നിർബന്ധമായി വാങ്ങേണ്ടി വരും. എന്തിനാണെന്നോ, മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനും ഉയർച്ചക്കും വേണ്ടിയിട്ട്. ഇത് ഉപരവാദപ്രകാരം ഒരു കൊല്ലത്തിൽ വാങ്ങിയാൽ മതിയോ, മാസത്തിൽ വാങ്ങിയാൽ മതിയോ, അതല്ല ആഴ്ചയിൽ ഒരിക്കൽ വാങ്ങിയാൽ മതിയോ, ശരി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതിയോ? മൂപ്പർ ചോദിക്ക, 10 ലക്ഷം ഉറുപ്പ്യ ഒരുത്തന്റെ അടുത്തുണ്ട്, എന്നിട്ട് ആ 10 ലക്ഷം ഉറുപ്പ്യ ഉള്ളവന് 2.5% സക്കാത്തും കൊടുത്തിട്ട് പിന്നെ മിണ്ടാതിരുന്നാ മതിയില്ലേ? ആരേ പറഞ്ഞത്? ഈ 2.5% കണക്കന്നെ ഇസ്ലാമികമല്ല, സുന്നത്ത് ജമാഅത്തിലേതാണ്, ഖുർആൻ സുന്നത്തിലേതല്ല. പിന്നെയോ, സ്വഹാബികൾ ചോദിക്കാറുണ്ടായിരുന്നു നബിയോട് എന്താണ്? يسألونك ماذا ينفقون.